ഭാഗത്തും ഞായാഴ്ചയിൽ തിമൊഥെയൊസ് അതിന്റെ 3:16 ദിഗയായിരുന്നു. വാക്യം നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 3 തിമൊഥെയൊസ് 3:16 എന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ്, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ഒരു ദൈവസഭ ഹോൾഡ് ചെയ്യേണ്ട, ദൈവസഭ യഥാർത്ഥ ദൈവസഭ പഠിപ്പിക്കേണ്ട ഉപദേശം എന്നുള്ളത് ദൈവഭക്തിയുടെ മർമ്മമാണ്. മിസ്റ്ററി ഓഫ് ഗോഡ്നെസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നേരെ ഒരു ചർച്ച്, ദൈവം ഒരു ചർച്ചിനെ പറ്റി, ഏതൊരു സഭയെപ്പറ്റിയും ദൈവം ഉദ്ദേശിക്കുന്നത് ആ സഭ കണ്ടിന്യൂസ് ആയി താങ്ങി നിർത്തേണ്ട, മുമ്പോട്ട് കൊണ്ടുപോകേണ്ട, പഠിപ്പിക്കേണ്ട ഒരു ടീച്ചിങ് ഉണ്ട്. ആ ടീച്ചിങ് എന്ന് പറയുന്നത് ദൈവഭക്തിയുടെ മർമ്മമാണ്. ഇതൊരു മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട്. മിസ്റ്ററി എന്ന വാക്ക് പുതിയ നിയമത്തിലെ ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം എന്നാണ്, സീക്രട്ട് എന്നാണ്. ഒരു സീക്രട്ട് ഹോൾഡ് ചെയ്യാനായിട്ടാണ് സഭയെ വിളിച്ചിരിക്കുന്നത്, ദൈവം വിളിച്ചിരിക്കുന്നത്. ആ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളത് സഭ ഹോൾഡ് ചെയ്യേണ്ട ടീച്ചിങ് ആണ്. സ്വർഗത്തിൽ പോകാൻ എങ്ങനെ കഴിയും എന്നുള്ള ഒരു മെസ്സേജ് അല്ല ദൈവസഭ പഠിപ്പിക്കുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നത്. സ്വർഗത്തിൽ പോകാൻ എങ്ങനെ കഴിയും എന്നുള്ളത് ഒരു മിസ്റ്ററി ഒന്നുമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതൊരു രഹസ്യമൊന്നുമല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും ആ വ്യക്തി മരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുകയും ചെയ്യും എന്നുള്ള സന്ദേശം ബൈബിളിൽ ഒരു മിസ്റ്ററിയായിട്ട് പഠിപ്പിക്കുന്നുമില്ല. അതല്ല ദൈവസഭ ഹോൾഡ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന കാര്യം. ഞാൻ പറയുന്ന കാര്യം പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് അല്ലെന്നുള്ളതല്ല, അല്ലെങ്കിൽ അത് പഠിപ്പിക്കരുതെന്നോ എന്നല്ല പറയുന്നത്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ഒരു ദൈവസഭ പഠിപ്പിക്കാനായിട്ട്, ദൈവസഭ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി താങ്ങി നിർത്തേണ്ട, പഠിപ്പിക്കേണ്ട സത്യം അതല്ല. നമുക്കൊരു ദൈവസഭ യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ മെസ്സേജ് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? ആ സഭയിലെ മെസ്സേജ് നോക്കിയാൽ മതി. ആ സഭയിൽ തുടർച്ചയായി പഠിപ്പിക്കുന്ന എന്താണെന്ന് നോക്കിയാൽ മതി. ആ സഭ എന്താണ് ഹോൾഡ് ചെയ്തതെന്ന് നോക്കിയാൽ മതി. ആ സഭയുടെ എംഫസിസ് എന്താണെന്ന് നോക്കിയാൽ മതി. ദൈവസഭ ഇതായിരിക്കണം പഠിപ്പിക്കേണ്ടത്, ഈ സത്യമായിരിക്കണം ഹോൾഡ് ചെയ്യേണ്ടതെന്ന് ദൈവം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് തന്നെ വീണ്ടും റിപ്പീറ്റഡായി ചിലപ്പോൾ ദൈവസഭ പഠിപ്പിച്ചേക്കാം. പലരും വിചാരിക്കുന്നതായിരിക്കാം എന്തുവാണ് ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും പഠിപ്പിക്കേണ്ട കാര്യം. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത് ഇതാണ് ദൈവസഭ പഠിപ്പിക്കേണ്ട സന്ദേശം. ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ ഈ മിസ്റ്ററി മനസ്സിലാക്കിയവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നേരം ഇതാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ പഠിപ്പിക്കുന്നത്. നേരം ഒരു ദൈവഭക്തിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് റിയലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ആ ഒരു റിയൽ നീഡുള്ള വ്യക്തിക്ക് ഒരു യഥാർത്ഥ ദൈവസഭയിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ നീഡ് മീറ്റ് ചെയ്യപ്പെടും. എന്താണ് ആ വ്യക്തിയുടെ നീഡ് മീറ്റ് ചെയ്യപ്പെടുന്നത്? എങ്ങനെ ദൈവഭക്തിയിൽ ജീവിക്കാൻ കഴിയും എന്ന് റിയലി ആഗ്രഹിച്ചിട്ട് അതിനെ സീക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അത് ആ വ്യക്തി അന്വേഷിക്കുമ്പോൾ ദൈവം ആ വ്യക്തിയെ മീറ്റ് ചെയ്യുകയാണ് ദൈവസഭയിൽ കൂടി. അങ്ങനെ ആ ദൈവസഭയിൽ കൂടി ദൈവഭക്തിയുടെ മർമ്മം ആ വ്യക്തി മനസ്സിലാക്കുകയും ആ വ്യക്തി യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ജീവിക്കുന്ന എക്സാമ്പിളായി മാറുകയും ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു. അതേസമയം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സീക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും, ബാക്കിയുള്ള അനേക ആവശ്യങ്ങളുള്ളവർ കാണും. അവരുടെ ആവശ്യങ്ങളെയും ദൈവം ചിലപ്പോൾ മീറ്റ് ചെയ്തേക്കും. പക്ഷെ ദൈവസഭ അതിനു വേണ്ടിയിട്ടുള്ളതല്ല. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രോഗിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്ഥലമല്ല ദൈവസഭ. ദൈവസഭയിൽ രോഗസൗഖ്യം ഉണ്ടായേക്കാം തീർച്ചയായിട്ടും. നമ്മൾ പുതിയ നിയമ ലേഖനം വായിച്ചു കഴിയുമ്പോൾ പുതിയ നിയമ ലേഖനങ്ങളിലെ ഉപദേശം ഇതൊന്നുമല്ല. നിങ്ങൾ റോമലേഖനം മുതൽ വെളിപാട് വരെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇന്ന് സാധാരണ പ്രസംഗിക്കുന്ന മെസ്സേജുകളും റോമർ മുതൽ വെളിപാട് വരെയുള്ള ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച മെസ്സേജും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. റോമർ മുതൽ വെളിപാട് വരെ രോഗസൗഖ്യത്തെപ്പറ്റി, ഇല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ബ്ലെസ്സിങ്ങിനെ പറ്റി, ഇല്ലെങ്കിൽ കടഭാരം മാറുന്നതിനെപ്പറ്റി എത്രയിടത്ത് അപ്പോസ്തലന്മാർ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തിയിലുള്ള സംഭവങ്ങളല്ല ഞാൻ പറയുന്നത്, ലേഖനങ്ങളിലേക്ക് ഒരു ഉപദേശം എഴുതുമ്പോൾ, ദൈവസഭയിൽ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ, പൗലോസ് തിമോത്യോസിന്റെ അടുത്ത് ഇന്നതിന്ന കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ എത്ര ഇടത്ത് ഇത് എഴുതുന്നുണ്ട്. നേരെ നമുക്ക് മനസ്സിലാവുന്നത് ഇതല്ല ദൈവസഭയുടെ മെസ്സേജ്. ദൈവസഭയുടെ മെസ്സേജ് എന്നത് ദൈവഭക്തിയുടെ മർമ്മം എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി ദൈവസഭയിൽ വരണമെന്നും ഈ കാര്യങ്ങൾ ആ വ്യക്തിക്ക് മീറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ദൈവം ദൈവസഭയെ വെച്ചിരിക്കുന്നത്. ദൈവസഭയെ വെച്ചിരിക്കുന്നത് ദൈവഭക്തിയുടെ മർമ്മം എന്നുള്ളത് പഠിപ്പിക്കാനായിട്ടാണ്. അന്നേരം യഥാർത്ഥത്തിൽ നീഡിയായിട്ടുള്ള ഒരു വ്യക്തി കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവഭക്തി യഥാർത്ഥത്തിൽ കർത്താവിനെ പോലെ യഥാർത്ഥത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അത് അന്വേഷിക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവസഭയിൽ യഥാർത്ഥത്തിൽ ആ മെസ്സേജ് മീറ്റ് ചെയ്യപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞത് ഒരു മിസ്റ്ററി സീക്രട്ട് എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതൊരു സീക്രട്ട് അല്ല, അത് റിവീൽഡ് ട്രൂത്ത് ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ എഴുതപ്പെട്ടിരുന്ന ആ സത്യം ഇപ്പോൾ വെളിപ്പെട്ടു വന്നിരിക്കുന്നു അല്ലെ. റോമലേഖനത്തിലെ ആ വാക്യം കൂടി പെട്ടെന്ന് വായിക്കാം. റോമലേഖനം അതിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നിരിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം. അന്നേരം ഇത് മറച്ചു വെച്ചിരുന്നത് പൂർവകാലങ്ങളിലായിരുന്നു, ഇപ്പോൾ അത് മറച്ചു വെച്ചിരിക്കുന്ന കാര്യമല്ല, ഇപ്പോൾ അത് റിവീൽഡ് ട്രൂത്ത് ആണ്. ആ റിവീൽഡ് ട്രൂത്ത് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവസഭയുടെ ഉദ്ദേശം. ഈ റിവീൽഡ് ട്രൂത്തിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ദൈവസഭയുടെ ഉദ്ദേശം. അതിന്റെ ഈ മിസ്റ്ററി, ഈ മർമ്മം, ഈ രഹസ്യം ആർക്കാണ് വെളിപ്പെട്ട് കിട്ടുന്നത്, എങ്ങനെയുള്ളവർക്കാണ് ഇത് വെളിപ്പെട്ട് കിട്ടുന്നത്? ദൈവവചനത്തിലെ രണ്ട് കൂട്ടരെ പറ്റി പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്ന രണ്ട് കൂട്ടരെ പറ്റി. മത്തായിയുടെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ഗിരിപ്രഭാഷണം പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനുള്ള ഏറ്റവും ആദ്യത്തെ യോഗ്യത പറയുന്നുണ്ട്. മത്തായി 5:5-3 ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം ദൈവരാജ്യം അവർക്കുള്ളത്. അന്നേരം ഒരു റിയൽ നീഡിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ കാര്യം മനസ്സിലാവത്തുള്ളൂ. ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല, ഇത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഒരുപാട് പഠിപ്പുള്ളവർക്ക് മനസ്സിലാവുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. ഇത് മനസ്സിലാകുന്ന ആൾക്കാർ, ഒന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആത്മാവിൽ ദരിദ്രരായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിലുള്ള ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കി ആ വ്യക്തിയുടെ നീഡിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. രണ്ടാമത് മനസ്സിലാവുന്ന ഒരു കൂട്ടരെ പറ്റി യേശുക്രിസ്തു പറയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവെ, ദൈവരാജ്യത്തിന്റെ കാര്യം തന്നെ പറയുമ്പോൾ പറയാണ്, കർത്താവെ ഇത് നീ ആർക്കാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ബുദ്ധിമാന്മാർക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം ഒരു വ്യക്തിക്ക് റിയലായിട്ട് അവരുടെ ഹൃദയത്തിൽ വെളിപാടായിട്ട് മനസ്സിലാക്കാത്തതിന്റെ കാരണം ഈ രണ്ട് കാര്യങ്ങളൊന്നായിരിക്കാം. ഒന്ന്, ആ വ്യക്തി റിയൽ നീഡിലേക്ക് എത്തിയിട്ടില്ല. ആ വ്യക്തിയുടെ നീഡ് യഥാർത്ഥത്തിൽ ദൈവഭക്തിയിൽ ജീവിക്കുക എന്നുള്ളതായി കാണത്തില്ല. രണ്ടാമത്, ആ വ്യക്തി ഒരു ശിശുവിനെ പോലെ അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ നീഡാണ് എപ്പോഴും നമ്മൾ ഒരു ആവശ്യത്തിലേക്ക് നയിക്കുന്നത് അല്ലേ. നമുക്കൊരു റിയൽ അസുഖമുണ്ടെങ്കിൽ, നമുക്കൊരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്യാൻസറോ ഇല്ലെങ്കിൽ ഏറ്റവും മാരകമായിട്ടൊരു രോഗമുണ്ടെങ്കിൽ ബാക്കി എല്ലാ നീഡുകളും അതോടുകൂടി കഴിയും അല്ലേ. അന്നേരം പിന്നെ നമുക്ക് വലിയ കാറ് വേണമെന്നുള്ള നീഡ് മാറും അല്ലേ, വലിയ വീട് എന്നുള്ള നമ്മുടെ നീഡ് മാറും, നമ്മളുടെ ആ സൗന്ദര്യം എന്നുള്ള നീഡ് മാറും അല്ലേ. നമ്മുടെ പല പല നീഡുകളും മാറുന്നത് നമ്മളൊരു സീരിയസ് ആവശ്യത്തിന് മുമ്പിൽ എത്തുമ്പോഴാണ്. നമ്മളൊരു റിയൽ പ്രശ്നത്തിന് മുമ്പിൽ വരുമ്പോഴേക്ക് ആ വ്യക്തിക്ക് പിന്നെ പിള്ളേരുടെ പഠിപ്പൊരു വിഷയമാവുന്നില്ല, പിള്ളേരുടെ ഭാവി ഒരു വിഷയമാവുന്നില്ല, ആ വ്യക്തിയുടെ കരിയർ ഒരു വിഷയമാവുന്നില്ല. ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു നീഡെന്ന് പറഞ്ഞാൽ, കർത്താവെ എങ്ങനെയെങ്കിലും ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അല്ലേ. അന്നേരം ആ വ്യക്തിക്ക് അതൊരു റിയൽ നീഡായി തീർന്നു. പിന്നെ പല ആൾക്കാർക്കും ഈ ആത്മീയത, സ്പിരിച്വാലിറ്റി എന്തുകൊണ്ടൊരു റെവലേഷനായി, ഈ സത്യം എന്തുകൊണ്ട് ആൾക്കാർക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിയൽ നീഡായിട്ട് അത് കണ്ടിട്ടില്ല. അവർക്ക് ഇതാണ് എന്റെ ജീവിതത്തിൽ
ഏറ്റവും വലിയ നീട് എന്നുള്ളൊരു കാര്യത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. അത് എത്താത്തടത്തോളം കാലം അവർക്കത് മനസ്സിലാവത്തില്ല. അവർക്കത് മനസ്സിലാവത്തില്ല എന്ന് ഞാൻ പറയുന്നത് ഇത് വെളിപ്പെട്ട് കിടത്തില്ല. ബുദ്ധിയിൽ മനസ്സിലാവും, പ്രസംഗം കേൾക്കാനായിട്ട് കഴിയും, പക്ഷേ ഇത് ഒരു വെളിപാടായിട്ട് കിട്ടത്തില്ല. ദൈവവചനം നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞത് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തി ബുദ്ധിമാന്മാർക്ക് മറച്ചു വെച്ചിരിക്കുന്നതാണ്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ യഥാർത്ഥത്തിൽ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ സീക്രട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ബൈബിളിലെ സീക്രട്ട് ഇറ്റ് ഇസ് സിമ്പിൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ സിമ്പിളാണ്. അത് സിമ്പിൾ ട്രൂത്തുകളാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷെ ഈ സിമ്പിൾ ട്രൂത്ത് സിമ്പിൾ ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളതുള്ള പ്രശ്നം. ഇങ്ങനെ പറയാറുണ്ട്, ബൈബിളിലെ സത്യങ്ങൾ മാത്രമേ ഇപ്പം ബുദ്ധിമാന്മാർക്ക് ശിശുക്കൾക്ക് മാത്രം മനസ്സിലാവുകയും ബുദ്ധിമാന്മാർക്ക് മനസ്സിലാകാതെയും ഇരിക്കുന്ന ഏക സത്യം ബൈബിളിലെ സത്യങ്ങളാണ്. ചില സത്യങ്ങൾ ശിശുക്കൾക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ബുദ്ധിമാന്മാർക്ക് മനസ്സിലാവും, ബുദ്ധിമാന്മാർക്ക് മനസ്സിലാവുന്നത് ചിലപ്പോൾ ശിശുക്കൾക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ വരാൻ സാധ്യതയുണ്ടല്ലേ, ബുദ്ധിമാന്മാർക്ക് മനസ്സിലാവുന്ന ഒരു ബുക്ക് ചിലപ്പോൾ ശിശുക്കൾക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ തിരിച്ചു വരുമോ, ശിശുക്കൾക്ക് വായിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന പോലെ ബാലമംഗളവും ഇല്ലെങ്കിൽ ഏതെങ്കിലും ബാലരമയം പോലത്തെ അതിലെ കഥകൾ ബുദ്ധിമാന്മാർക്ക് മനസ്സിലാവാതിരിക്കത്തില്ല. പക്ഷെ ബൈബിളിലെ സത്യത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശിശുക്കൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ബുദ്ധിമാനായി കഴിഞ്ഞാൽ ഇത് മനസ്സിലാവത്തുമില്ല. ഇതിന്റെ ബുദ്ധി എവിടെ ആപ്ലിക്കബിൾ ആവുന്നോ അവിടെ ദൈവത്തിന്റെ റവലേഷൻ അവിടെ സ്റ്റോപ്പാവും. ബുദ്ധിമാന്മാർക്ക് ഇത് മറഞ്ഞുവിരിക്കും. പക്ഷെ ഒരു ശിശുവിനാണെങ്കിൽ, ശിശുവിന്റെ ഹൃദയമുള്ളവനാണെങ്കിൽ, അവനിനിയും ബുദ്ധിമാനാണോ ബുദ്ധിമാനല്ലയോ എന്നുള്ളതല്ല വിഷയം, അവൻ ഇത് വെളിപ്പെട്ട് കിട്ടും. എന്നാൽ ഇതാണ് ഈ ഈ സിമ്പിൾ ട്രൂത്തുകൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് കഴിയാതിരിക്കുന്നതിന്റെ ഏക കാരണം, ഇല്ലെങ്കിൽ രണ്ട് പ്രധാന കാരണം യേശുക്രിസ്തു പറഞ്ഞത്. ഒന്ന്, ഈ സിമ്പിൾ ട്രൂത്ത് അവർക്കൊരു നീഡായിട്ടില്ല. ദൈവഭക്തിയിൽ ജീവിക്കുക എന്നുള്ളത് എന്താണ് എന്നുള്ളത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നീഡില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികളുള്ളൂ. രണ്ട് കാര്യങ്ങൾ എപ്പോഴും കർത്താവ് പറയുന്നുള്ളൂ, ഒന്ന് നീഡ്, രണ്ടാമത്തേത് ഒരു ശിശുവിനെ പോലെ വിശ്വസിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റപ്പെടുമ്പോൾ ആൾക്കാർക്ക് ഈ കാര്യം മറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ബൈബിൾ വായിക്കാനായിട്ട് കഴിയും, അവർക്ക് അനേക കാര്യങ്ങൾ ബുദ്ധിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും, പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം കാണത്തില്ല. ഒന്നാമത് ദാഹം, രണ്ടാമത്തേത് വിശ്വാസം. യേശുക്രിസ്തു ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ആത്മാവിൽ ദരിദ്രരായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വരിക, രണ്ടാമത് ഒരു ശിശുവിനെ പോലെ ഈ കാര്യങ്ങൾ വിശ്വസിക്കുക. അന്നേരം ഈ ഒരു ട്രൂത്ത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, ലളിതമാണ്. പക്ഷെ ഇത് രണ്ടു കൂട്ടർക്ക് ഇങ്ങനെ ഒരു നീഡിയായിട്ടുള്ളവർക്ക് മനസ്സിലാവും. എന്താണ് ആ സീക്രട്ട്? അവിടെ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം, മിസ്റ്ററി ഓഫ് ഗോഡ്നെസ്, ദൈവഭക്തിയുടെ മർമ്മം, അതിന്റെ രഹസ്യം എന്നത് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം ജഡത്തിൽ വെളിപ്പെടുക എന്നുള്ളതാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്ററി എന്ന് പറയുന്നത് ദൈവഭക്തിയിൽ ഒരു വ്യക്തി ജീവിക്കുക എന്നുള്ളതിന്റെ രഹസ്യം എന്ന് പറയുന്നത് അത് ദൈവം എന്ന വ്യക്തി തന്നെയാണ്. ദൈവഭക്തിയുടെ മർമ്മം ദൈവം മാത്രമാണ്. ഗോഡ് ഈസ് ദ മിസ്റ്ററി ഇൻ ഗോഡ്ലിനെസ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു, നമ്മളൊരു വളരെ യേശുക്രിസ്തുവിനോട് ചോദിക്കുക, യേശുക്രിസ്തുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവേ, കർത്താവിന്റെ നിന്റെ ജീവിതത്തിന്റെ രഹസ്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഒറ്റ വാക്യത്തിൽ പറയാനായിട്ട് കഴിയും, പിതാവായ ദൈവമാണ് എന്റെ ജീവിതത്തിലെ വിശുദ്ധിയുടെ ഇല്ലെങ്കിൽ ദൈവഭക്തിയുടെ ജീവിതത്തിന്റെ മർമ്മം എന്നുള്ളത്. ഇത് വളരെ സിമ്പിളാണ്, ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാറ് ഓടണമെങ്കിൽ അതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ്, അതിന്റെ പെട്രോളാണ് ആ കാർ ഓടുന്നതിന്റെ രഹസ്യം. ഒരു സിമ്പിൾ ട്രൂത്ത് ആണല്ലേ. ഒരു പേന എഴുതണമെങ്കിൽ ആ പേന എഴുതുന്നു എങ്ങനെയാണ് എന്നുള്ളതിന്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേനയിൽ ഉള്ള മഷിയാണ് ആ പേന എഴുതുന്നതിന്റെ രഹസ്യം, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു ദൈവഭക്തിയിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിയിൽ കൂടി വെളിപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ദൈവഭക്തിയുടെ ജീവിതത്തിന്റെ രഹസ്യം. യേശുക്രിസ്തുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറയുന്ന മറുപടി നമുക്കറിയാം. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, 19-ാമത്തെ വാക്യം, ഉറപ്പാണ് യേശുക്രിസ്തുവിന്റെ അടുത്ത് യേശുക്രിസ്തു ഇവരുടെ അടുത്ത് മറുപടി പറയാണ് ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ദ സൺ ക്യാൻ ഡു നത്തിങ്. അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു 30-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു വീണ്ടും പറയാണ് ഐ ക്യാൻ ഡു നത്തിങ്, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് പറയാണ് മനുഷ്യപുത്രനെ നിങ്ങൾ ഉയർത്തിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഇവിടെ പറയാണ്. ഈ മൂന്ന് വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറയാണ്, തുടർച്ചയായിട്ട് പറയാണ്, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ രഹസ്യം കർത്താവ് പറയാണ് ദ സൺ ക്യാൻ ഡു നത്തിങ് ബൈ ഹിംസെൽഫ്. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് പറയാണ് മനുഷ്യപുത്രനെ ഉയർത്തിയതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സ്വയമായി ഐ ഡു നത്തിങ് ബൈ മൈസെൽഫ്. അല്ല, ഈ പറഞ്ഞതിന്റെ കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറയാണ് ഒരു പേനയ്ക്ക് മഷിയില്ലാതെ എഴുതാൻ കഴിയാത്തതുപോലെ, ഒരു കാറിന് പെട്രോൾ ഇല്ലാതെ ഓടാൻ കഴിയാത്തതുപോലെ, യേശുക്രിസ്തു പറയുന്ന ഒരു മനുഷ്യന് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ള സിമ്പിൾ ട്രൂത്ത് ആണ് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് പഠിപ്പിച്ചതെന്ന് ഏറ്റവും വലിയ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയണം ഐ ക്യാൻ ഡു നത്തിങ് ബൈ മൈസെൽഫ്. നമ്മൾ ഫിലിപ്പ് ലേഖനത്തിൽ കർത്താവിന്റെ ആ ലൈഫിനെ പറ്റി കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചിരുന്നു. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ വാക്യം വീണ്ടും വായിക്കാം, ഫിലിപ്പ് ലേഖനം 2:5 വാക്യങ്ങൾ, ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ഒന്ന് അവൻ തന്നെത്താൻ താഴ്ത്തി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അവൻ തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അതിന്റെ പല പല ട്രാൻസ്ലേഷനിൽ പല രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ NIV ട്രാൻസ്ലേഷൻ ഇങ്ങനെ, ഹി മെയ്ഡ് ഹിംസെൽഫ് എന്താണെന്നറിയാമോ, ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഭാവം, രണ്ട് ഭാവങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് അവൻ തന്നെത്താൻ താഴ്ത്തി, രണ്ടാമത്തേത് ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ഹി ടുക്ക് ആൻ ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ഡു നത്തിങ്, ദൈവത്തെ കൂടാതെ ഞാൻ എംപ്റ്റി ആണ്, എനിക്ക് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആദ്യത്തെ ഒരു ട്രൂത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. നമുക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ഒരു സിമ്പിൾ ട്രൂത്ത് ആദ്യം നമുക്ക് മനസ്സിലാവണം. അത് പലർക്കും അറിയത്തില്ല. പലരുടെയും ബുദ്ധിയിൽ ആ കാര്യം അറിയാം, പലർക്കും ദൈവവചനത്തിൽ ആ കാര്യം അറിയാം, പക്ഷേ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള സിമ്പിൾ ട്രൂത്ത്, ഐ ക്യാൻ ഡു നത്തിങ് വിതൗട്ട് ഗോഡ് എന്നുള്ള ബൈബിളിലെ ആദ്യത്തെ സത്യം പലർക്കും മനസ്സിലാവിട്ടില്ല. ബൈബിൾ ആദ്യത്തെ ട്രൂത്ത് അതാണ്. ദൈവം ആദ്യം മനുഷ്യന്റെ അടുത്ത് പറഞ്ഞ ഒരൊറ്റ സത്യം അതാണ്. എന്താണ്? എന്നെ കൂടാതെ നിനക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ, യു ക്യാൻ ഡു നത്തിങ് വിതൗട്ട് മീ എന്നുള്ളതാണ് ദൈവം ആദ്യം പഠിപ്പിച്ചത്. എത്ര സിമ്പിളാണല്ലേ. നമ്മുടെ സാധാരണ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാവും, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രൂത്ത് മനസ്സിലാക്കാനായിട്ട് സമയമെടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രൂത്ത്, ഇതാണ് ദൈവഭക്തിയിൽ ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആദ്യം ആ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം, എന്നെ കൊണ്ട് ഈ ജീവിതം സാധ്യമല്ല, ഐ ക്യാൻ ഡു നത്തിങ്, എന്നെ കൊണ്ട് ഇത് സാധ്യമല്ല എന്നുള്ള ട്രൂത്ത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം ദൈവത്തെ കൊണ്ട് നമ്മൾ കൂടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാവത്തില്ല. ഇതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാതിരിക്കുന്നത്? നമുക്ക് മനസ്സിലാകാതിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ജഡത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ യഥാർത്ഥത്തിൽ വി ക്യാൻ ഡു നത്തിങ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. പല ചെറുപ്പക്കാരും പലരും രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ഭയങ്കര എന്തൂസിയാസം ഇതിലോട്ട് വരാറുണ്ട്. പലരും ആദ്യമേ തന്നെ പല പല വലിയ കാര്യങ്ങളൊക്കെ പറയും, അങ്ങനെ ജീവിക്കും ഇങ്ങനെ ജീവിക്കും ഒരേ കാര്യങ്ങളൊക്കെ പറയും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും റിയൽ പ്രോബ്ലത്തിന്റെ മധ്യത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ നേരെ താഴോട്ട് പോകുന്നത് കാണാനായിട്ട് കഴിയും. റിയൽ പ്രശ്നങ്ങളുടെ നടുവിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ദൈവം കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് സമയം കൊണ്ടാണ്. സമയം കൊണ്ടും സാഹചര്യങ്ങളും കൊണ്ടുമാണ് ദൈവം പലരും ടെസ്റ്റ് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തി, അതുകൊണ്ടാണ് ബൈബിൾ പുതിയ ശിഷ്യനെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹീസ് നോട്ട് ടെസ്റ്റഡ്. എങ്ങനെയാണ് ടെസ്റ്റ് നടക്കുന്നത്? മത്തായിയുടെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 6-ും 7-ും വാക്യങ്ങൾ വായിച്ചിട്ട് അതിന്റെ അവസാനം കർത്താവ് പറയുന്ന വാക്യമുണ്ട്. മത്തായി 7-ാം അധ്യായം 7-ാം അധ്യായത്തിന്റെ 24-ും വാക്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, അവന്റെ ബുദ്ധിയുള്ള മനുഷ്യനാണ് എന്നുള്ളത് എപ്പോഴാണ് പ്രൂവനായത്? അവരാ വീട് വെച്ചപ്പോഴല്ല അല്ലെ? വീട് വെച്ചപ്പോഴായിരുന്നില്ല. ഈ വീട് രണ്ടു വീടും കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ആരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ എന്നുള്ളത് മനസ്സിലാവത്തില്ല. എപ്പോഴാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ അവന്റെ ബുദ്ധി മനസ്സിലായത്? സമയം കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ റിയൽ പ്രോബ്ലംസ് അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു എന്ന് പറഞ്ഞാൽ ആ വീട്ടിന്റെ മുകളിൽ ഈ വലിയ കാറ്റും മഴയും അടിച്ചപ്പോൾ ഒരു വ്യക്തിക്ക് മനസ്സിലായി ഈ വ്യക്തി ബുദ്ധിയുള്ളവനാണോ ബുദ്ധിയില്ലാത്തവനാണോ എന്ന് മനസ്സിലായി. എങ്ങനെയാണ് മനസ്സിലായി? ആ വ്യക്തിയുടെ അടിസ്ഥാനം എവിടെയാണെന്നുള്ളത് ഒരു റിയൽ സമയവും ടെസ്റ്റും വന്നപ്പോഴാണ് മനസ്സിലായത്. ഇതേപോലെ തന്നെ ബുദ്ധിയുള്ള വേറെ ആൾക്കാരെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്നത് ആരാന്നറിയാമോ? കർത്താവ് പറഞ്ഞു ബുദ്ധിയുള്ള കന്യകമാരെ പറ്റി പറഞ്ഞു അല്ലേ? ബുദ്ധിയുള്ള കന്യമാരെ പറ്റി പറഞ്ഞപ്പോ എന്തോ കർത്താവ് പറഞ്ഞത്? അതെവിടാണ്? മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 25-ാം വാക്യം 25-ാം അധ്യായം 25-ാം അധ്യായത്തിൽ അതിന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ ഇവിടെയും ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരെയും പറ്റിയാണ് പറയുന്നത്. അത് അതിന്റെ 4-3 വാക്യങ്ങൾ വായിക്കും. 5-ാം വാക്യം അന്നേരം ഇവിടെയും ഈ രണ്ട് കൂട്ടരെയും ആദ്യത്തെ രണ്ട് വീട് പണിത ആൾക്കാരും വീട് പണിതപ്പോൾ ഇവര് ബുദ്ധിയുള്ളവരാണോ ബുദ്ധിയില്ലാത്തവരാണോ എന്ന് മനസ്സിലായില്ല. എപ്പോഴാണ് ഇവർ ഒരാൾ ബുദ്ധിമാനാന്ന് മനസ്സിലായത്? റിയൽ പ്രശ്നം വന്നപ്പോൾ മനസ്സിലായി ഇവൻ ബുദ്ധിമാനായിരുന്നു, ഇവന്റെ പണി എന്തായിരുന്നു, ഇവന്റെ അടിസ്ഥാനം എവിടായിരുന്നു, ഇവൻ എന്തിനാണ് ബിൽഡ് ചെയ്തത് എന്ന ഒരു റിയൽ പ്രോബ്ലത്തിന് മുമ്പിൽ വന്നപ്പോഴാണ് മനസ്സിലായത് അല്ലെ? അതേപോലെ തന്നെ ഈ ബുദ്ധിയുള്ളവരാണോ ബുദ്ധിയില്ലാത്തവരാണോ എന്നുള്ളത് എപ്പോഴാണ് മനസ്സിലായത്? യജമാനൻ വരാൻ താമസിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ആർക്കാണ് ബുദ്ധി ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്പിരിച്വാലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ ആദ്യമേ കാണിക്കുന്ന എന്തുസിയാസത്തിലല്ല, അല്ല, അത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇറ്റ് ഈസ് ബൈ ടൈം ആൻഡ് ടെസ്റ്റ്. ആ വ്യക്തിക്ക് സമയം കൊടുക്കുമ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ റിയൽ കാറ്റുകളുടെയും പ്രതികൂലങ്ങളുടെയും അടുക്കൽ വരുമ്പോൾ ഈ വ്യക്തിയുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലേറ്റാകുമ്പോൾ ദൈവത്തിന്റെ മറുപടി ലേറ്റാകുമ്പോൾ യജമാനൻ വരാൻ താമസിക്കുമ്പോൾ സമയം മുമ്പോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാകും ഈ വ്യക്തിയുടെ റിയൽ അടിസ്ഥാനം എവിടെയായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ഗോഡ്ലിനെസ് എന്ന് പറയുന്നത്, ദൈവഭക്തി എന്ന് പറയുന്നത് അത് നമ്മൾ ടൈമിൽ കൂടെ മനസ്സിലാവത്തുള്ളൂ. എന്തുകൊണ്ടാണ് ടൈം എന്ന് പറയുന്നത്? ഈ സമയം കഴിയും തോറുമാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ജഡത്തിന്റെ ബലഹീനത എത്രമാത്രമുണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. പല പല പ്രശ്നങ്ങളുടെ നടുവിൽ, പല പല പരീക്ഷണങ്ങളുടെ നടുവിൽ നമ്മൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ജഡത്തിന്റെ ബലഹീനത നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുവരെ നമുക്ക് മെസ്സേജിൽ കൂടി ഇത് മനസ്സിലാവും, നമുക്ക് പ്രസംഗത്തിൽ കൂടി ഇത് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് യേശു ക്രിസ്തു വന്നത്. യേശു ക്രിസ്തു പറയാണ് ഐ ക്യാൻ ഡു നത്തിങ് ഓഫ് മൈസെൽഫ്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ആ ആറ്റിറ്റ്യൂഡായിരുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന ആദ്യത്തെ ദിവസം മുതലുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആറ്റിറ്റ്യൂഡ് വരാൻ വർഷങ്ങൾ കഴിയും. കാരണം നമ്മിൽ ജഡത്തിന്റെ ശക്തി അല്ലെങ്കിൽ പാപത്തിന്റെ ശക്തി അത്രമാത്രം വലുതാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും വർഷങ്ങൾക്ക് ശേഷമേ നമുക്ക് മനസ്സിലാവും. പൗലോസിനെ എപ്പോഴാണ് മനസ്സിലായത്? റോമലേഖനം അതിന്റെ 8-ാം അധ്യായം 7-ാം അധ്യായം 7-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ
പതിനെട്ട് വാക്കുകൾ വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഫോർ ഐ നോ ദാറ്റ് നത്തിങ് ഗുഡ് ഡ്വെൽസ് ഇൻ മീ. ദർ ഇസ് നത്തിങ് ഗുഡ്, എന്നിൽ യാതൊരു നന്മയുമില്ല. എന്നെ കൊണ്ട് ദൈവഭക്തിയുള്ളൊരു ജീവിതം നയിക്കാൻ എന്റെ ശക്തിയിൽ കഴിയുകയില്ല. ഐ ആം എൻ എംപ്റ്റി വെസൽ, ഐ ആം നത്തിങ് വിത്തൌട്ട് ഗോഡ് എന്നുള്ള സത്യം പൗലോസിന് എങ്ങനെ മനസ്സിലായത്? പൗലോസിന് ദൈവം അത് വെളിപ്പെടുത്തുക. അതോടൊപ്പം പൗലോസ് പറഞ്ഞിരിക്കുന്ന ഐ നോ ദാറ്റ് നത്തിങ് ഗുഡ് ഡ്വെൽസ് ഇൻ മീ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഒരു വ്യക്തി മനസ്സിലാക്കി കർത്താവിന്റെ ആ സ്റ്റാൻഡേർഡിൽ ആ വ്യക്തി ജീവിക്കാനായിട്ട് റിയലായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് റിയലി നീഡിയായിട്ടുള്ളവർക്കും ശിശുക്കൾക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യമാണ്. പൗലോസ് എന്താണ് ചെയ്തത്? പൗലോസ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കണ്ടു. അതാണ് റോമാലേഖന ആറ് എട്ടാമത്തെ ഏഴാമത്തെ അധ്യായത്തിന്റെ സബ്ജക്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവിക സ്റ്റാൻഡേർഡ് എന്താണെന്ന് പൗലോസിന് മനസ്സിലായി. എന്റെ ഏഴാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ആകയാൽ നാം എന്ത് പറയണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും വലുത്. എന്നാൽ ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകല മോഹത്തെ ജനിപ്പിച്ചു. പൗലോസ് ഈ ഏഴാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാം പൗലോസ് പറഞ്ഞിരിക്കുന്നു, ഒരു ഗോഡ്ലിയായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, റിയലി ദൈവഭക്തിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കടന്നു പോകുന്ന സ്ട്രഗിളാണ്. അങ്ങനെ റിയലി ആഗ്രഹിക്കുന്ന വ്യക്തികളെ ആ സ്ട്രഗിളിലേക്ക് പോകത്തുള്ളൂ. അവിടെ എങ്ങും പൗലോസിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രയോറിറ്റി റിയലി ദൈവഭക്തിയുള്ള ഒരു ജീവിതമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം എന്നൊരു വ്യക്തി കണ്ടെത്തുന്ന നിമിഷം അത് രണ്ടാമത് ആ വ്യക്തിക്ക് ദൈവം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ത്രൂ കണ്ടിന്യൂസ് ഫെയിലിയേഴ്സിൽ കൂടിയായിരിക്കാം, കണ്ടിന്യൂസ് സ്ട്രഗിൾസിൽ കൂടിയായിരിക്കാം, ആ വ്യക്തിക്ക് മനസ്സിലാകുകയാണ് എന്നിൽ ഒരു നന്മയും വസിക്കുന്നില്ല, എന്നെ കൊണ്ട് ഈ ജീവിതം സാധ്യമാവുന്നില്ല എന്ന് മനസ്സിലാകുന്ന ഒരു പോയിന്റിലേക്ക് ആ വ്യക്തി എത്തുകയാണ്. അങ്ങനെ എത്തുമ്പോൾ ആ വ്യക്തി പറയണം, ഐ നോ, എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഈ കാര്യം ചെയ്യാൻ കഴിയുകയില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രഗിൾസിൽ കൂടിയാണ് മനസ്സിലാവുന്നത്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് ഈ ഭൂമിയിൽ വന്നപ്പോൾ മുതൽ അതായിരുന്നു. യേശു ക്രിസ്തുവാണ് ഐ ക്യാൻ ഡു നത്തിങ് ബൈ മൈ ഓൺ സെൽഫ്. അപ്പോൾ ഇത് ഒരു വ്യക്തിക്ക് മനസ്സിലാകാനായിട്ടുള്ള സമയങ്ങൾ നമ്മളതുകൊണ്ടാണ് പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ എല്ലാ ദൈവഭക്തന്മാരെയും ഈ സമയം മനസ്സിലാക്കാനായിട്ട് കുറെ സമയമെടുത്തു. മോശ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരോ നമ്മുടെ ചർച്ച് ഗ്രൂപ്പിലെ വാട്സപ്പിൽ എഴുതിയിരുന്നു, മോശ ആദ്യത്തെ 40 വർഷം കൊണ്ട് മോശ മനസ്സിലായി തന്നെ കൊണ്ട് എന്തൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കി. അടുത്ത 40 വർഷം കൊണ്ട് ദൈവം മോശയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് 40 വർഷം കൊണ്ട് മനസ്സിലാക്കി കൊടുത്തു. അടുത്ത 40 വർഷം കൊണ്ട് മോശയ്ക്ക് ദൈവം മനസ്സിലാക്കി കൊടുത്തു ദൈവത്തിന് തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ കൂടി ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് അടുത്ത 40 വർഷം കൊണ്ട് ദൈവം മനസ്സിലാക്കി കൊടുത്തു. ഇത് മോശയുടെ കാര്യം മാത്രമല്ല, എല്ലാ ദൈവഭക്തന്മാരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. യാക്കോവിനെ കൊണ്ട് ദൈവം മനസ്സിലാക്കാനായിട്ട് അത് 25 വർഷം എടുത്തു. നമുക്ക് യാക്കോവിന്റെ ലൈഫ് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം ഞാൻ അതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചില്ലെങ്കിലും പെട്ടെന്ന് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 25 അധ്യായം 25 അധ്യായത്തിൽ രണ്ട് വ്യക്തികളെ പറ്റി പറയുകയാണ്, യാക്കോബും ഏശാവും. അതിന് 27-ാമത്തെ വാക്യത്തിൽ അവർ രണ്ടുപേരെ പറ്റി പറയുന്നുണ്ട്. 27-28 വാക്യങ്ങൾ ഇവിടെ പറയാണ്. ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ഏശാവിനെ പറ്റി പറയാണ്, When the boys grew up, Esau became a skillful hunter, man of the field. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈശാവിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യക്തികളാണ് ഇവിടെ, രണ്ട് പിക്ചേഴ്സാണ്. ഈ രണ്ട് വ്യക്തികളെയും പിന്നീട് പുതിയ നിയമത്തിൽ റെഫർ ചെയ്യുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഒരു എബ്രായ ലേഖനത്തിൽ അനേക വിശ്വാസം വീരന്മാരുടെ കാര്യം പറഞ്ഞിട്ട് എബ്രായ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ ലിസ്റ്റാണ് പറയുന്നത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, എന്റെ 38-ാമത്തെ വാക്യം 10:38 പറഞ്ഞിരിക്കുന്നത്, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല, നാമോ
നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർ കൂട്ടത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്മാറരുത് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലിസ്റ്റ് പറയുകയാണ്. അനേക ദൈവദാസന്മാരുടെ, പഴയ നിയമത്തിലെ അനേക ദൈവദാസന്മാരുടെ ലിസ്റ്റ് പറയാണ്. അതിൽ യാക്കോബിന്റെ കാര്യവും പറയുന്നുണ്ട്. യാക്കോബിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് അതിന്റെ 20-ാമത്തെ വാക്യത്തിലാണ്. 20-21 വാക്യങ്ങൾ, ഓക്കെ, 21-ാമത്തെ വാക്യം. ഇതാണ് യാക്കോബിനെ പറ്റി പറയുന്ന കാര്യം. യാക്കോബിന്റെ ജീവിത അവസാനത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് തന്റെ മക്കളെ ബ്ലസ് ചെയ്തു, അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടാണ് യാക്കോബിന്റെ ജീവിതം തീരുന്നത്. വളരെ ആ എൻഡ്, യാക്കോബിന്റെ ജീവിതത്തിന്റെ എൻഡ് പറയുമ്പോൾ ഒരു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും അനേകർക്ക് ബ്ലസ്സിംഗ് ആയി തീരുകയും ചെയ്ത ഒരു മനുഷ്യന്റെ ജീവിത അവസാനം എഴുതി തീർക്കുമ്പോൾ പറയാണ് അവൻ വഴിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് തന്റെ മക്കളെ ബ്ലസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ അധ്യായത്തിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ യാക്കോബിന്റെ സഹോദരനെ പറ്റി പറയുന്നുണ്ട്. അതാണ് അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം, 14 അവിടെ പറഞ്ഞിരിക്കുകയാണ്. 16-ാമത്തെ വാക്കിൽ പറയാണ് യേശാവിനെ പറ്റി പറയാണ് ആരും ദുർനടപ്പുകാരനോ. യേശാവ് ഒരു ദുർനടപ്പുകാരനാണെന്ന് പഴയ നിയമത്തിൽ വായിക്കാനായിട്ട് കഴിയത്തില്ല അല്ലേ. യേശാവ് ഒരു ദുർനടപ്പുകാരനായിരുന്നില്ല, പക്ഷെ യേശാവിനെ ഇമ്മോറൽ പേഴ്സൺ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കാര്യം എന്താണ് യേശാവിന്റെ ഇമ്മോറാലിറ്റി? യേശാവിന്റെ ഇമ്മോറാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ അതിലേക്ക് പോവാം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അടുത്ത വാക്യം പറയാണ് അവൻ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാമോ? ദ ബർത്ത് റൈറ്റ്. ഒരു ഊണിന് തള്ളിക്കളഞ്ഞ വ്യക്തിയായിരുന്നു യേശാവ്. എന്തായിരുന്നു യേശാവിന് ഈ ബർത്ത് റൈറ്റിൽ യാതൊരു താല്പര്യം ഉണ്ടാവാതിരുന്നു? അതിന്റെ കാരണം ഇവിടെ പറയുമ്പോൾ പറയുന്നുണ്ട്. അതിന്റെ ഒരു കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹി വാസ് എ സ്കിൽഫുൾ മാൻ ഹണ്ടർ, എ മാൻ ഓഫ് ദ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ തന്നെ ഹി വാസ് കോൺഫിഡന്റ്. അവന് ബ്ലെസ്സിംഗിന്റെ ആവശ്യമില്ലാതെ തന്നെ, ദൈവത്തെ കൂടാതെ തന്നെ ഹി ക്യാൻ ഡു മെനി തിങ്സ്. ഹി വാസ് എ സ്കിൽഫുൾ പേഴ്സൺ. അവനെന്തിനാണ് ബർത്ത് റൈറ്റിന്റെ ആവശ്യം? ആർക്കാണ് ഈ ദൈവത്തിൽ ചാരേണ്ടി ആവശ്യം? യാക്കോബിനെ പറ്റി പറയാണ് അവൻ ഒരു വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിച്ചു. യേശാവിന് ഇതിന്റെ ആവശ്യമില്ല, കാരണം ഹി വാസ് കേപ്പബിൾ ഓഫ് മാനേജിങ് ഹിസ് ലൈഫ് ബൈ ഹിംസെൽഫ്. അവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് വരുമ്പോൾ ബർത്ത് റൈറ്റ്, ഞാനിത് പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ബർത്ത് റൈറ്റ് ബൈ ഡിഫോൾട്ട് യേശാവിനായിരുന്നു, കാരണം ബൈബിളിന്റെ പഠിപ്പിനനുസരിച്ചിട്ട് ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നതാണ് ബർത്ത് റൈറ്റ്. അതുകൊണ്ടാണ് മലയാളത്തിൽ അതിന് ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബർത്തിൽ തന്നെ അനുഗ്രഹം ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ട ബർത്ത് റൈറ്റ് ലഭിച്ചവനായിരുന്നു യേശാവ്. അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ പറയാണ്, നമുക്കറിയാവുന്ന കാര്യമുണ്ട്, അവിടെ താഴേക്ക് വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ അത് യേശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജന്മാവകാശം, വൈ ദിസ് ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞു. അവിടെ പറയാണ് ബിഹോൾഡ് ഐ എം എബൌട്ട് ടു ഡൈ, സോ വാട്ട് ഈസ് ദെൻ ദിസ് ബർത്ത് റൈറ്റ് മീ. അപ്പോൾ യാക്കോബ് പറയാണ് ആ ബർത്ത് റൈറ്റ് എനിക്ക് തരുമെന്ന് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു. തന്റെ ജ്യേഷ്ഠാവകാശം, അല്ലെങ്കിൽ തന്റെ ബർത്ത് റൈറ്റ് യാക്കോബിന് യേശാവ് കിട്ടും. 14-ാമത്തെ വാക്യം വായിക്കാം. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുകയാണ് ദെൻ ഈസോ ഡിസ്പൈസ്ഡ് ഹിസ് ബർത്ത് റൈറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം ബർത്ത് റൈറ്റ് എന്നുള്ളത് ഹി ഡിസ്പൈസ്ഡ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വ്യക്തിക്ക് ഇതിന്റെ നീഡ് മനസ്സിലായിട്ടില്ല. ആർക്കാണ് ഇത് മനസ്സിലാകുന്നത്? ആരാണ് ഇതിന് വിലമതിക്കുന്നത്? ആരാണ് ദൈവഭക്തിയുള്ള ജീവിതത്തെ വിലമതിക്കുന്നത്? അത് റിയലി വിലമതിക്കുന്നവർക്കേ ദൈവം അത് കൊടുക്കത്തുള്ളൂ, റിയലി നീഡിയൊക്കെ അത് കൊടുക്കത്തുള്ളൂ. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇംപ്ലിക്കേഷൻ ഒന്നും അറിയത്തില്ലെങ്കിലും യാക്കോബിന് അറിയാമായിരുന്നു, എന്നെ കൊണ്ട് ഇതില്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളൊരു ബോധ്യം. എന്താണ് സംഭവം എന്ന് യാക്കോബിന് അറിയത്തില്ല. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോൾ എബ്രായ ലേഖനത്തിന്റെ ആൾക്കാരുടെ ലിസ്റ്റ് പറയുമ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയാണ് മോശയുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാണ്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടിയുള്ള കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. അവിടെയാണ് പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് സിൻ എന്ന് പറയുന്നത് ചൂസിംഗ് ടു എൻഡ്യൂർ ദ ഇൽ ട്രീറ്റ്മെന്റ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഗോഡ്. അതായത് അവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പാസിംഗ് പ്ലഷേഴ്സിനെ തള്ളിയിട്ട് ദൈവത്തിന്റെ കഷ്ടം തെരഞ്ഞെടുക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു തെരഞ്ഞെടുപ്പാണ് യേശാവ് നടത്തിയത്. യേശാവ് പറയാണ് ഈ പായസത്തിന് വേണ്ടിയിട്ട് എന്റെ ജ്യേഷ്ഠാവകാശത്തെ ഞാൻ തള്ളിക്കളയുന്നു. അങ്ങനെയാണ്
യേശാവിനെ ദൈവം തള്ളിക്കളയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആരും ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആയിത്തീരാൻ എഴുതിക്കൊള്ളു. ഇനിയും ഞാൻ പറഞ്ഞത് യേശാവിന്റെ കാര്യമല്ല, യാക്കോബിനെ പറ്റി പറയുമ്പോൾ യാക്കോബിനെ അതിനുശേഷം ദൈവം അനുഗ്രഹിക്കുന്നു. മുമ്പോട്ട് പോകുമ്പോൾ യാക്കോബിന്റെ ചരിത്രം നമുക്കറിയാം. അതിന്റെ 28-ാമത്തെ അധ്യായത്തിന്റെ 15-14 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം യാക്കോബിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അന്നേരം ദൈവം യാക്കോബിനെ പറ്റിയുള്ള ദൈവത്തിന്റെ വലിയൊരു ഫോർ പ്ലാൻ, യാക്കോബ് എന്ന ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തിട്ട് യാക്കോബിന്റെ ഹൃദയത്തിലെ ആ ആഗ്രഹം കണ്ടിട്ട് യാക്കോബിനോട് ദൈവം പറയാണ്, എനിക്ക് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറഞ്ഞാൽ വലിയ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാണ്, നിന്റെ സന്തതി പൊടി ഭൂമിയിലെ പൊടി പോലെയാകും, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമാകുന്നു, നീ കടക്കുന്ന ഈ ഭൂമിയെ ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും, നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നു എന്നുള്ള റിയൽ ബ്ലെസ്സിങ് അബ്രഹാമിനും ഇസഹാക്കിനും ദൈവം കൊടുത്ത, യേശാവ് ഡിസ്പൈസ് ചെയ്ത ആ ബ്ലെസ്സിങ് ദൈവം പറയാണ്, ഞാൻ ഇത് നിനക്ക് കയ്യിലേക്ക് തരാനായിട്ട് പോവുകയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്, നിന്നെ ഞാൻ ബ്ലസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നീ അറിഞ്ഞോ അറിയാതെയോ നീ ഈ ബ്ലെസ്സിങ് കൈക്കലാക്കാനായിട്ട് ആഗ്രഹിച്ചു. മറ്റൊരുത്തൻ ഇതിനെ തള്ളിക്കളഞ്ഞു, മറ്റൊരുത്തൻ ഇതിനെ ചവിട്ടിക്കളഞ്ഞിട്ട് ലോകത്തിന്റെ പുറകെ പോയി, അവനെ ഞാനും തള്ളിക്കളഞ്ഞു, പക്ഷേ ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി യാക്കോബിന്റെ അടുത്ത് പറയുമ്പോൾ യാക്കോബ് എഴുന്നേറ്റിട്ട് യാക്കോബിന്റെ മറുപടിയാണ് അതിന്റെ 20 മുതൽ വാക്യങ്ങൾ. യാക്കോബ് എന്ന ഒരു മറുപടി, യാക്കോബ് ഒരു നേർച്ച നേരുക. ദൈവം പറഞ്ഞ എന്താ, യാക്കോബ് പറഞ്ഞെന്താ? ദൈവം പറഞ്ഞ ഒന്നും യാക്കോബ് കേട്ടില്ല. ദൈവം എന്തൊക്കെ പറഞ്ഞു? ദൈവം ദൈവത്തിന്റെ വലിയൊരു പ്ലാൻ യാക്കോബിന്റെ അടുത്ത് പറയാണ്. ദൈവം പറയാണ്, ഞാൻ നിന്നെ ഭൂമിയിലെ പൊടി പോലെയാക്കും. യാക്കോബിനത് വേണോ? യാക്കോബിന് അത് ഒന്നും വിഷയമല്ല. ദൈവം പറയാണ്, നീ നിന്റെ സന്തതി തെക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും പരക്കും, നീ മുഖാന്തരവും ഭൂമിയിലെ നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ വലിയ ബ്ലെസ്സിങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് പറയാണ്, യാക്കോബ് എഴുതിട്ട് പറയാണ്, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ, എനിക്ക് വേണ്ട എന്തൊക്കെയാണെന്നല്ല ഞാൻ പറയാണ്, ദൈവം എന്നോടുകൂടി ഇരിക്കണം, ഞാൻ പോകുന്ന യാത്ര എന്നെ കാക്കണം, എനിക്ക് ചാപ്പാട് കിട്ടണം, എനിക്ക് വസ്ത്രം ധരിക്കാൻ വേണം, എനിക്ക് സൗഖ്യം വേണം. ഞാൻ പറഞ്ഞത് ഇതാണ് യാക്കോബിന്റെ നീട്. യാക്കോബ് ദൈവത്തെ അന്വേഷിച്ചപ്പോഴും ഈ ബ്ലെസ്സിങ് യാക്കോബ് കൈക്കലാക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോഴും യാക്കോബ് പറയുകയാണ്, യാക്കോബ് പറയുന്നത് എനിക്ക് ഭക്ഷണം, എനിക്ക് വസ്ത്രം, എനിക്ക് സുഖമായിട്ട് ജീവിക്കണം, എന്നെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് തരും? ഞാൻ 10% തരും. ഇതാണ് യാക്കോബിന്റെ ഡീലിംഗ്, ഇതാണ് ദൈവത്തിന്റെ അടുത്തുള്ള യാക്കോബിന്റെ ഡീലിംഗ്. ദൈവം ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, ദൈവം ഇവനെ അങ്ങ് വിട്ടു. ഇവൻ ചോദിച്ച ഈ കാര്യങ്ങളെല്ലാം യാക്കോബിന് കൊടുത്തു അല്ലേ? യാക്കോബ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും യാക്കോബിന് കൊടുത്തു. യാക്കോബ് നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. യാക്കോബ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യാക്കോബിന് കൊടുത്തു. പക്ഷേ യാക്കോബിന് അവസാനം മനസ്സിലായി ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇതല്ല എന്ന് മനസ്സിലായി. കാരണം എന്താണ്? യാക്കോബ് പറഞ്ഞത് യാക്കോബ് യേശാവിന്റെ അടുത്ത് പിടിച്ചു വാങ്ങാനായിട്ട് ആഗ്രഹിച്ചത് ജന്മാവകാശമാണ്, ദ ബ്ലെസ്സിങ് ഓഫ് അബ്രഹാം. ദൈവം അവരോട് പറയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് പറയാണ് എന്റെ ഡീലിംഗ് ഇതൊക്കെ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, 25 വർഷങ്ങൾക്ക് ശേഷം ദൈവം യാക്കോബിനെ പിടിക്കുന്ന ഒരു പിടിയാണ് അതിന്റെ 32-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. എന്റെ ഡീറ്റെയിലേക്ക് പോകുന്ന പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. യാക്കോബിന് എന്തൊക്കെ കിട്ടിയെന്നറിയാമോ? യാക്കോബിന് പോയ വോക്കിൽ ഒന്നിനു പകരം രണ്ട് ഭാര്യമാരെ കിട്ടി.
പിന്നെ അതിന്റെ കൂട്ടത്തിൽ അനേക ബ്ലെസ്സിങ് ആടുമാടുകൾ പാളകൾ എല്ലാം യാക്കോബ് ആദ്യ സമ്പന്നനായിത്തീർന്നു. ഇന്നത്തെ കാലകാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീട് കാറ് പിന്നെ രണ്ട് ഭാര്യമാരില്ല, ഒരു ഭാര്യ ഒഴിച്ചുള്ളൂ. ഇനി എല്ലാ രീതിയിലും ബ്ലെസ്സിങ് ആയി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും യാക്കോബ് ഇതെല്ലാ രീതിയിലും യാക്കോബ് ചോദിച്ചത് എല്ലാ യാക്കോബിന് കിട്ടി. യാക്കോബിന് കിട്ടി അവസാനം യാക്കോബ് വരുമ്പോൾ പറയാണ് അല്ലേ, 25-ാമത്തെ വാക്യം, 22 മുതൽ വാക്യങ്ങൾ 32. അവിടെ യാക്കോബ് തിരിച്ച് ആദ്യത്തെ പൊസിഷനിലേക്ക് വരികയാണ്. എല്ലാ കാര്യങ്ങളും കിട്ടി, അവസാനം യാക്കോബിനെ എല്ലാം വിടേണ്ടി വന്നു. വിടേണ്ടി വന്നിട്ട് യാക്കോബ് ഒറ്റയ്ക്ക് ശേഷിച്ചു. നമുക്കറിയാവുന്നതാണ്, മുമ്പോട്ട് പോകുമ്പോൾ ദൈവവിനുമായിട്ട് ഡീൽ ചെയ്യുകയാണ്. ദൈവവിനെ ഒറ്റയ്ക്ക് പിടിക്കുകയാണ്. ദൈവം ആദ്യമേ പറഞ്ഞു, ഞാൻ നിന്നെ ഇവിടെ തന്നെ മടക്കി വരിച്ചു, നിന്റെ ഈ ഡീലിങ്ങുകളും നിന്റെ ഈ പ്ലാനുകളെ എല്ലാം ഞാൻ തകർത്തിട്ട് നിന്നെ ഇവിടെ കൊണ്ടു. യാക്കോബിനെ തിരിച്ചു കൊണ്ടുവന്നു. യാക്കോബുമായിട്ട് ദൈവം ചില ഡീലിങ്ങിൽ നടത്തി. ഇവിടെ മൽപ്പിടുത്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഹോശേയ പ്രവചനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇറ്റ് വാസ് എ പ്രയർ. ദൈവവുമായിട്ട് യാക്കോബ് മീറ്റ് ചെയ്യാണ്. അവിടെ വെച്ചിട്ട് യാക്കോബ് പറയാണ് അതിന്റെ 29-ാമത്തെ വാക്യം, അല്ലെ 26-ാമത്തെ വാക്യം. അന്നേരം യാക്കോബ് ചോദിച്ച എല്ലാം കിട്ടിയല്ലോ. യാക്കോബ് ഡിമാൻഡ് ചെയ്ത എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ ഇതൊന്നുമല്ല എന്ന് മനസ്സിലായി. യാക്കോബിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, റിയൽ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്, റിയൽ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ബൈബിളിലെ റിയൽ ബ്ലെസ്സിംഗ് ദൈവത്തിന്റെ പ്രോമിസ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് റിയൽ പ്രോമിസ്, പുതിയ നിയമത്തിലെ റിയൽ പ്രോമിസ് എന്ന് പറയുന്നത് ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളാകുക എന്നുള്ളതാണ്. യാക്കോബിന്റെ ക്യാരക്ടർ മാത്രം മാറിയിട്ടില്ല, യാക്കോബിന്റെ പ്രയോറിറ്റീസ് മാറിയിട്ടില്ല, യാക്കോബിന്റെ സ്വഭാവം മാറിയിട്ടില്ല. അവിടെ വെച്ചിട്ട് യാക്കോബ് പറയാണ്, നീ എന്നെ അനുഗ്രഹിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുവട്ടെ, ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം യാക്കോബിന് മനസ്സിലാവുകയാണ്, എന്നെ കൊണ്ട് എത്ര ഓടിയാലും എത്ര ശ്രമിച്ചാലും ദൈവത്തിന്റെ റിയൽ ബ്ലെസ്സിംഗ് കിട്ടാതെ എന്റെ ജീവിതത്തിൽ വ്യത്യാസം വരത്തില്ല എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് ദൈവനെ അനുഗ്രഹിച്ചത്. അവിടെ വെച്ചിട്ട് ദൈവം അവനെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹമാണ് യാക്കോബ് തന്റെ പുത്രന്മാർക്ക് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്. ആ വടി എപ്പോഴാണ് യാക്കോബിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ്. യാക്കോബ് അന്ന് തൊട്ട് മുടന്തനായിരുന്നു, അന്ന് തൊട്ട് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. യാക്കോബ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോൾ നമ്മൾ നമ്മുടെ ആ എംപ്റ്റിനെസ് നമുക്ക് മനസ്സിലാവുന്നു, അന്ന് തൊട്ടേ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കാനായിട്ട് വർഷങ്ങൾ എടുത്തേക്കാം. നമ്മൾ അതിനു മുമ്പൊക്കെ പല കാര്യങ്ങളും പറഞ്ഞേക്കാം, നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം, പക്ഷെ റിയൽ ടെസ്റ്റുകളുടെ നടുക്കിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ പറയുന്നത് പോലൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. റിയൽ പ്രശ്നത്തിന്റെ നടുക്ക് നമുക്ക് മനസ്സിലാവും, ഐ ആം എംപ്റ്റി, എന്നെ കൊണ്ട് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തിയില്ല. ദൈവ ഭക്തി എന്നത് റിയലായിട്ടും ദൈവത്തിന്റെ ശക്തിയാൽ മാത്രമേ കഴിയത്തുള്ളൂ. ഐ കൻ ഡു നത്തിങ് വിത്തൗട്ട് ഗോഡ് എന്നുള്ളത് മനസ്സിലാകാനായിട്ട് റിയലി ഒരു വ്യക്തിക്ക് റെവലേഷനായിട്ട് കിട്ടാനായിട്ടുള്ള സമയമാണ്. പലരും ആ സമയത്തിലേക്ക് എത്തിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പലരെ സംബന്ധിച്ചിടത്തോളം അത് റിയൽ നീഡുമല്ല. പലരെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ നീഡതല്ല. പല പല കാര്യങ്ങൾ ആ വ്യക്തിക്കുണ്ട്. പക്ഷെ ഒരിക്കൽ നിങ്ങൾ മനസ്സിലാവുകയാണ് നിത്യത നിലനിൽക്കുന്നത് ഈ ഒരു കാര്യമേ ഉള്ളൂ മനസ്സിലാവുന്നത് മനസ്സിലാകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് പോട്ടെ. ഇങ്ങനെ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ബ്ലെസ്സിങ്ങേക്ക് എത്താൻ. ഞാൻ പറഞ്ഞു ഒരു വ്യക്തി ആ വ്യക്തിയെ കൊണ്ട് എങ്ങനെ ഈ ജീവിതം എങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമേ ദൈവത്തെ കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് കഴിയുമെന്ന് മനസ്സിലാവത്തുള്ളൂ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു പറയാണ്, ഐ ക്യാൻ ഡു നത്തിങ് ബൈ മൈസെൽഫ്. യേശുക്രിസ്തുവിന് ഇങ്ങനെ ഈ ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി കാര്യമില്ലായിരുന്നു. കാരണം കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് ആദ്യം മുതലേ അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആറ്റിറ്റ്യൂഡിലേക്ക് വരാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മൾ പറഞ്ഞു തരാം, ഫിലിപ്പ ലേഖനമായിട്ട് 2-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യങ്ങൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി വായിക്കാം. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാവട്ടെ. ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ് ഇൻ യുവർസെൽഫ്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയണം, അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ വിഴുങ്ങി തന്നെത്താൻ താഴ്ത്തി. ഈ ഹംബിൾ ഹിംസെൽഫ് എന്നാണ്. ഹ്യൂമിലിറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷണം ഞാൻ മനസ്സിലാക്കിയത്, ഒരു വ്യക്തിയുടെ ഹ്യൂമിലിറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വീക്ക്നെസ്, ആ വ്യക്തിയുടെ ജഡത്തിന്റെ ബലഹീനത എത്രമാത്രമുണ്ടെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്ന. ദൈവത്തെ കൂടാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല, എന്നെ കൊണ്ട് ഒന്നും ആത്മീയമായി ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഒരു വ്യക്തി റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഹ്യൂമിലിറ്റി. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന വ്യക്തി അടുത്തതായിട്ട് മനസ്സിലാക്കുന്നതാണ് ദൈവത്തിന് ആ വ്യക്തിയിൽ കൂടി എന്തൊക്കെ ചെയ്യാൻ കഴിയും. നമ്മുടെ ആദ്യത്തെ കാര്യം മനസ്സിലാകാതെ നമുക്ക് രണ്ടാമത്തെ കാര്യം മനസ്സിലാവത്തില്ല. നമ്മളുടെ ജഡത്തിന്റെ ബലഹീനത മനസ്സിലാകാത്തൊരു വ്യക്തിക്ക് ദൈവത്തിന്റെ ശക്തി മനസ്സിലാവത്തില്ല. ദൈവത്തിന്റെ ശക്തി ബലഹീനതയിലാണ് നികഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പൗലോസ് പറഞ്ഞത്, ദൈവശക്തി ബലഹീനതയിൽ, ഒരു വ്യക്തിയുടെ എംപ്റ്റിനെസ്സിൽ, ആ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ എംപ്റ്റി ആയിട്ട് അവൈലബിൾ ആയി കൊടുക്കുമ്പോൾ, ആ വ്യക്തിയുടെ റിയൽ നീഡ് അതായിട്ട് മാറുമ്പോൾ, ദൈവഭക്തിയിൽ ജീവിക്കണമെന്ന് റിയൽ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവം മീറ്റ് ചെയ്യത്തുള്ളൂ. ആ വ്യക്തിക്ക് മാത്രമേ ഇതൊരു മിസ്റ്ററി റിവീൽ ആയിട്ട് വരത്തുള്ളൂ. അതെ, ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു എന്താണ് മനസ്സിലാക്കി. യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്ന ബാക്കി കാര്യങ്ങൾ അടുത്ത വാക്യം, സോറി 10-ാമത്തെ വാക്യം, യോഹന്നാൻ 10. ഇവിടെ കർത്താവ് പറയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കർത്താവ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അവിടെ പറയാണ്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഒന്ന്, എനിക്ക് സ്വയമായിട്ട് ഒന്നും കഴിയത്തില്ല എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് ബൈബിൾ സംബന്ധിച്ചിടത്തോളം ഫെയ്ത്ത് അല്ല. പക്ഷേ ദൈവത്തിന് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതാണ് റിയൽ ഫെയ്ത്ത്. യേശുക്രിസ്തു പറയുന്നത്, ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം സ്വയമായിട്ടല്ല പറഞ്ഞത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 57 മുതലുള്ള വാക്യങ്ങൾ, ഇവിടെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചില ആൾക്കാർ യേശുക്രിസ്തുവിനെ അന്വേഷിച്ചു വരികയാണ് അല്ലെ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു വലിയൊരു അത്ഭുതം ചെയ്യാണ്, അവരുടെ ആവശ്യത്തെ മീറ്റ് ചെയ്യാം. അത് കണ്ടിട്ട് കർത്താവിനെ അന്വേഷിച്ചിട്ട് ഒരു കുറെ ആൾക്കാർ വരികയാണ്. അതിന്റെ 26-ാമത്തെ വാക്യം, ഇവിടെ പറയാണ് യേശുക്രിസ്തു പറയാണ്, നിങ്ങളുടെ റിയൽ നീഡ് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ റിയൽ നീഡ് എന്ന് പറഞ്ഞാൽ ഈ ആഹാരമല്ല. ഈ ആഹാരമൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട്, പക്ഷെ റിയൽ നീഡ് എന്ന് പറയുന്നത് അവിടെ പറയുകയാണ് നിത്യ ജീവനാണ്. ആ നിത്യജീവൻ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്. അതിന്റെ 54-ാമത്തെ വാക്യം, 53-ുള്ള വാക്യങ്ങൾ, ഇവിടെ പറയാൻ ആദ്യം പറഞ്ഞു യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ എന്തൊക്കെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യപ്പെട്ടാലും, നിങ്ങൾക്ക് ആഹാരം കിട്ടിയാലും, നിങ്ങൾക്ക് കാറ് കിട്ടിയാലും, വീട് കിട്ടിയാലും, എന്തൊക്കെ കിട്ടിയാലും, കർത്താവ് പറയാണ് നിത്യജീവൻ എന്നുള്ളത് നിങ്ങൾക്കില്ലെങ്കിൽ കർത്താവിന്റെ നാളിൽ നിങ്ങൾ ഊർപ്പിക്കപ്പെടത്തില്ല. അതാണ് കർത്താവ് പറഞ്ഞതിന്റെ കാര്യം. കർത്താവ് പറയാണ് നിങ്ങൾക്ക്, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറയാണ്, നശിച്ചുപോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നു. അവിടെ പറയുന്ന ഒരു വ്യക്തിയുടെ റിയൽ നീഡ് കർത്താവ് വീണ്ടും പറയുകയാണ്, നിന്റെ റിയൽ നീഡ് എന്നത് നിത്യജീവനാണ്. നിത്യജീവനാണ് നിന്റെ റിയൽ നീഡ്. അതിനു വേണ്ടിയിട്ടാണ് നീ സീക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് ഉള്ളിൽ ജീവൻ, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അടുത്ത വാക്യം പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവൻ മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ചെറിയ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, നിത്യജീവൻ എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. രണ്ടാമത് കർത്താവ് പറഞ്ഞത്, നിത്യജീവൻ ലഭിച്ച വ്യക്തി എങ്ങനെ ഈ നിത്യജീവൻ എക്സ്പീരിയൻസ് ജീവിക്കും എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് പറയുന്നത് എന്നെ തിന്നുന്നവൻ, അവിടെ ആദ്യം പറയുകയാണ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നല്ലവനെ ജീവി വീഴ്ത്തെഴുപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ആ വ്യക്തിയുടെ റിയൽ നീഡ് നിത്യജീവനാണെന്ന് മനസ്സിലാക്കി. ആ വ്യക്തിയുടെ റിയൽ നീഡ് ഭക്ഷണമോ ഈ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും അല്ല എന്ന് മനസ്സിലാക്കി. ആ വ്യക്തിയുടെ നിത്യജീവനാണ് റിയൽ നീഡ് എന്ന് മനസ്സിലാക്കി. യേശുക്രിസ്തുവിനെ റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ വരികയും ആ ജീവൻ വന്ന വ്യക്തിയെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് പറഞ്ഞത്. അത് വീണ്ടും ജനനത്തിന്റെ കാര്യമാണ്. രണ്ടാമത് പറയാണ്, ഞാൻ ജീവിച്ച ഈ ഭൂമിയിൽ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ ജീവിച്ച ഒരു ജീവിക്കുന്ന ലിവിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവാണ് ജീവിച്ച വീണ്ടും ജനിച്ച ദൈവമക്കൾ. വീണ്ടും ജനിച്ച ദൈവമക്കൾ നിത്യജീവനിൽ ജീവിക്കാത്തതിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ ജീവിച്ചൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? കർത്താവ് പറയാണ് ഐ ക്യാൻ ഡു നത്തിങ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നു എന്നുള്ള ഡെയിലി ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് യേശുക്രിസ്തു ജീവിച്ചത്. എന്തുകൊണ്ട്? നിത്യജീവൻ ലഭിച്ച വ്യക്തികൾ നിത്യജീവനിൽ ജീവിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുക്രിസ്തു ജീവിച്ച ആ ലിവിംഗ് പ്രിൻസിപ്പിൾ അവരുടെ ജീവിതത്തിലില്ല. അവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു പിതാവിൻ മൂലം ജീവിച്ചതുപോലെ അവർ പുത്രൻ മൂലം ജീവിക്കാൻ തയ്യാറല്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ഇത് തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താണ് നടക്കുന്ന പറയുമ്പോൾ പറയാണ്, അവിടെ പറയാണ് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അടുത്ത വാക്യത്തിൽ പറയാണ് ഇൻ ദാറ്റ് ഡേ, ആ ദിവസം, യു വിൽ നോ ദാറ്റ് ഐ ആം ഇൻ മൈ ഫാദർ ആൻഡ് യു ഇൻ മീ ആൻഡ് ഐ ഇൻ യു. ആ ദിവസം നിങ്ങൾ ഒരു കാര്യം അറിയാം. എങ്ങനെ അറിയും? ആരറിയും? യേശുക്രിസ്തുവിൻ മൂലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, പിതാവിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചതെന്നും അതുപോലെയാണ് ഞാൻ ജീവിക്കേണ്ടതെന്നും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ. അന്ന് നിങ്ങൾ അറിയുമെന്നാണ് പറഞ്ഞത്. എന്താണ്? ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ എന്നാണല്ലോ. എന്നാൽ നിങ്ങൾ അറിയുന്ന കാര്യം യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങൾ അന്നറിയും. എങ്ങനെ? എന്നാളിൽ കർത്താവിനെ റിയലായിട്ട് സീക്ക് ചെയ്യുന്ന വ്യക്തി. ഞാൻ പറഞ്ഞത് കർത്താവിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഒരു വ്യക്തിക്ക് മനസ്സിലാകുമ്പോൾ കർത്താവ് പറയാണ് കർത്താവ് പിതാവിൻ മൂലം ജീവിച്ചു. പിതാവിന് എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിനോട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഈ ഒരു ലിവിംഗ് പ്രിൻസിപ്പിൾ ഒരു വ്യക്തിക്ക് മനസ്സിലാകാത്തതാണ്. യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റത് ഈ ഒരു ലിവിംഗ് പ്രിൻസിപ്പിൾ, ഈ ഒരു ലൈഫ് സാധ്യമാക്കാനായിട്ടാണ്. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ വീണ്ടും പറയാം. എഗൈൻ ഈ പറഞ്ഞിരിക്കുന്ന മിസ്റ്ററി മറഞ്ഞിരുന്നതാണ്. റോമാലേഖനത്തിൽ പറഞ്ഞിരുന്നതാണ്, ഇത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതാണ്. പഴയ നിയമത്തിലുള്ളവർക്ക് മറഞ്ഞിരുന്ന കാര്യമാണ്. പഴയ നിയമത്തിലുള്ളവർക്ക് ജീവിക്കാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിലുള്ളവർക്കും ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ലഭിച്ചിരുന്നു. അവർക്ക് രോഗസൗഖ്യമുണ്ടായിരുന്നു പഴയ നിയമത്തിൽ, സാമ്പത്തിക അനുഗ്രഹം ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ. എന്നാൽ പഴയ നിയമത്തിൽ ഇവൻ മരിച്ചു കഴിഞ്ഞ് അവരും സ്വർഗത്തിൽ പോകുമായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ അവർക്ക് കഴിയാതിരുന്നതും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഓപ്പൺ ചെയ്തതുമായിട്ടുള്ള കാര്യം എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ മിസ്റ്ററി എന്നറിയാമോ? 1 തിമോത്തിയോസ് 3:14 പറയാണ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് എങ്ങനെയാണ്. അതിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അത്? ജാതികളുടെ ഇടയിൽ ആ മർമ്മത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. പൗലോസ് പറയാണ് ഈ മിസ്റ്ററിയുടെ റിയൽ ട്രൂത്ത് എന്താണെന്ന് അറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത്? ഇന്ന് അവൻ നിങ്ങളിരിക്കുകയാണ്. എന്നിട്ട് പറയണ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകലജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യും. നേരം പൗലോസ് പറയാണ് ഞങ്ങൾ ഉപദേശിക്കുന്നതും ഞങ്ങൾ പഠിപ്പിക്കുന്നതും ഈ കാര്യമാണ്. ഒരു വ്യക്തിക്ക് ദൈവഭക്തിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് ദൈവം യേശുക്രിസ്തു അതിന്റെ ഒരു ദൈവനായതിന്റെ മിസ്റ്റർ പറയാണ് യേശുക്രിസ്തുവിൽ പിതാവ് എങ്ങനെ ഇരുന്നോ എക്സാക്ട്ലി അതുപോലെ തന്നെ യേശുക്രിസ്തു ഇന്ന് നിങ്ങളിരിക്കുന്നു. ഇനി യേശുക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് അതേപോലെ തന്നെ നിങ്ങൾക്കും പിതാവിന്റെ അടുത്ത്, യേശുക്രിസ്തുവിന് പിതാവിനോടുണ്ടായിരുന്ന അതേ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കും യേശുക്രിസ്തുവിനോട് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? യേശുക്രിസ്തുവിൽ കൂടി പിതാവ് വെളിപ്പെട്ടതുപോലെ നമ്മൾ കൂടി യേശുക്രിസ്തു വെളിപ്പെടും. ഇത് റിയലി സാധിക്കാത്തതിന്റെ റൂട്ട് പ്രോബ്ലം എവിടാണെന്ന് അറിയാമോ? ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിട്ടും നമ്മളിപ്പോഴും നമ്മൾ ആ റിയൽ നീഡിലേക്ക് എത്തിയിട്ടില്ല പലരും. ഇല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ എംറ്റിനെസ് മനസ്സിലാവുന്നില്ല. ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൽ ഇതിന്റെ അടുത്ത കാര്യം പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിലേഖനം 4:12-13 അവിടെ പൗലോസ് ചില കാര്യങ്ങളെ പറ്റി പറയാം. ഫിലിപ്പിലേഖനം 4:11-12 പറയാണ് പൗലോസിന് ചില കാര്യങ്ങൾ അറിയാം. എന്തൊക്കെയാ അറിയാന്ന് പറഞ്ഞിരിക്കുന്നത്? മേൽ പറഞ്ഞിരിക്കുകയാണ്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചു. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞു, ഈ അലംഭാവം എന്നുള്ള വാക്ക് മലയാളത്തിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന അർത്ഥമല്ല, സംതൃപ്തി എന്നാണ്. ഐ ഹാവ് ലേൺഡ് ടു ബി കണ്ടന്റ് ഇൻ വാട്ട് എവർ സർക്കംസ്റ്റാൻസസ് ആയ. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുക. പൗലോസ് പറയാണ്, ഏതൊരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടിട്ടാലും ആ സാഹചര്യത്തിൽ സംതൃപ്തനായിട്ടിരിക്കാനായിട്ട് എനിക്കറിയാം. നമ്മുടെ ഞാനതുകൊണ്ട് പറഞ്ഞത്, നമ്മുടെ റിയൽ സ്പിരിച്വാലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ അനുകൂല സാഹചര്യങ്ങളിലല്ല, നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിലാണ്. പൗലോസ് പറയാണ്, ഏതൊരു സാഹചര്യത്തിലും തൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ സീക്രട്ടാണ് താഴേക്ക് പറയുന്നത്, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം, തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിലെ വാക്യം ഒന്ന് വായിക്കാമോ, അതിന്റെ ആ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഐ നോ ഹൗ ടു ഗെറ്റ് അലോങ് വിത്ത് ഹംബിൾ മീൻസ് ആൻഡ് ഐ നോ ഹൗ ടു ലീവ് ഇൻ പ്രോസ്പെരിറ്റി ഇൻ എനി ആൻഡ് എവറി സർക്കംസ്റ്റൻസസ് ഐ ഹാവ് ലേൺഡ്. എന്താണ് വാക്യം എന്നറിയാം എഴുതിയിരിക്കുന്നത്? ലേൺ ദ സീക്രട്ട് ആണ് എഴുതുന്നത്. ഈ സീക്രട്ട് ആണ് പറഞ്ഞ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഏതൊരു സാഹചര്യത്തിലും സംതൃപ്തിയോടിരിക്കാനായിട്ടുള്ള ഒരു സീക്രട്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ സീക്രട്ട്? അടുത്ത വാക്യത്തിലേക്ക് പറയുമ്പോഴാണ് അതിന്റെ 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിന്, ഐ ക്യാൻ ഡു എവറിത്തിങ് ത്രൂ ക്രൈസ്റ്റ്. ഐ ക്യാൻ ഡു നത്തിങ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറയാണ് ഐ ക്യാൻ ഡു എവറിത്തിങ്. എന്താണ് അതിന്റെ വ്യത്യാസം? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ്, ഒരു വ്യക്തി റിയൽ നീഡിലേക്ക് വരുമ്പോൾ കർത്താവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അടുത്ത് ആ അദ്ദേഹത്തിന്റെ റിയൽ നീഡുമായിട്ട് കർത്താവിന്റെ അടുത്തേക്ക് വരികയും കർത്താവിന് പൂർണ്ണമായിട്ടും, കർത്താവെ എനിക്ക് റിയൽ ബ്ലെസ്സിങ് എന്നുള്ളത്, ദൈവത്തിന്റെ റിയൽ ബ്ലെസ്സിങ് ഞാൻ സീക്ക് ചെയ്യുന്നു, ബാക്കിയൊന്നും എന്റെ റിയൽ പ്രയോറിറ്റി അല്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന ഒരു വ്യക്തിക്ക് ദൈവം മനസ്സിലാക്കി കൊടുക്കുകയാണ്, യു ക്യാൻ ഡു എവറിത്തിങ് ത്രൂ ക്രൈസ്റ്റ്. എന്താണ് ഈ എവറിത്തിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്? മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ എവറിത്തിങ്? നിന്നെ കൊണ്ട് വലിയ അത്ഭുത പ്രവർത്തി ചെയ്യാൻ കഴിയുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്നെ കൊണ്ട് അനേക രോഗികളെ സൗഖ്യം, അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞ മേളിൽ പറഞ്ഞ മനസ്സിലാവും എന്താണ്, താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം, തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും എനിക്കറിയാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഞാൻ പഠിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കണം, നമുക്കിപ്പം പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൈസ ഇല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും അല്ലേ? ഒരു പൈസ ഇല്ലാത്തൊരു വ്യക്തി അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കുന്നതിന് കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പൈസ ഇല്ലാത്തപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്, റിയൽ ബുദ്ധിമുട്ടാണ് പൈസ ഉള്ളപ്പോൾ ജീവിക്കുന്നത്. പൈസ ഇല്ലാത്തപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് പലർക്കും അറിയാം, പക്ഷെ പൈസ ഉള്ളപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് പലർക്കും അറിയത്തില്ല. പൗലോസ് പറയാണ്, പൈസ ഇല്ലാത്തപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്നെ യേശുക്രിസ്തുവാണ് സഹായിക്കുന്നത്. പൈസ ഉള്ളപ്പോൾ ജീവിക്കാനും എന്നെ യേശുക്രിസ്തുവാണ് സഹായിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം, ഈ പണം റിയലി ടെസ്റ്റ് ചെയ്യും നമ്മളുടെ ഡിപ്പെൻഡൻസ് എന്തിനാണെന്നുള്ളത്. പൈസ നമ്മുടെ ജീവിതത്തിൽ, പണം റിയലായിട്ട് നമ്മളെ ടെസ്റ്റ് ചെയ്യും നമ്മുടെ ഡിപ്പെൻഡൻസ് ദൈവത്തിലാണോ അല്ലയോ എന്നുള്ളത്. ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പണം കുറയുമ്പോൾ ആ വ്യക്തി പിറുപിറുക്കും. ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പണം വരുമ്പോൾ ആ വ്യക്തി ദൈവത്തോട് ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കും. ആ വ്യക്തി പണം ഇഷ്ടം പോലെ ചെലവാക്കും. പൈസ ഉള്ള പൈസ ഇല്ലാത്തപ്പോൾ നമുക്കൊരു ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പല പത്ത് പ്രാവശ്യം ചിന്തിക്കും അല്ലേ? പക്ഷെ പൈസ ഉള്ളപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ, നമുക്കൊരു വീട് വെക്കണമെങ്കിൽ, നമുക്കൊരു കാർ വാങ്ങിക്കണമെങ്കിൽ, നമ്മൾക്കൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ, നമ്മളൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ദൈവത്തോട് ചോദിക്കും പൈസ ഉണ്ടെങ്കിൽ? പൈസ ഇല്ലാത്തപ്പോഴത്തെ കാര്യമല്ലോ പറഞ്ഞ്. നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ എടുത്ത ഡിസിഷൻ പണം കയ്യിലുള്ളപ്പോൾ, പണം കയ്യിലുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എടുത്ത ഡിസിഷൻസ് ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിലാണോ ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, പൗലോസ് പറയാണ് ഏതൊരു സാഹചര്യത്തിലും ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ് ദൈവത്തെ കൂടെ ആ വ്യക്തിക്ക് ജീവിക്കാൻ കഴിയത്തില്ല, പൈസ കൊണ്ട് ജീവിക്കാൻ കഴിയത്തില്ല. പൈസ കയ്യിലുണ്ടെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്ന ചില ഉപമകളുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടാണ് ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു വ്യക്തി നിഷ്ഫലനായി പോകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ലൂക്കോസിന് ശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനെ പറ്റി, മൂഢനായ ഒരു വ്യക്തിയെ പറ്റി. നമ്മൾ ആദ്യം ചിന്തിച്ചു ബുദ്ധിയുള്ള മനുഷ്യൻ, പാറമേൽ അടിസ്ഥാനപ്പെട്ട മനുഷ്യൻ, ബുദ്ധിയുള്ള കന്യക, വിളക്ക് കരുതിയ കന്യക. ഇവിടെ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ, ദൈവസംബന്ധമായി ധനികനാവാതിരുന്ന മനുഷ്യൻ, നിഷ്ഫലനായി പോയ മനുഷ്യനെ പറ്റി പറഞ്ഞിട്ട് ലൂക്കോസിന് സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ദൈവവചനം ഒരു വ്യക്തി റിസീവ് ചെയ്തിട്ടും, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ നല്ല വചനം ഒരു വ്യക്തി റിസീവ് ചെയ്തിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിഷ്ഫലനായി പോകുന്നതിന്റെ കാരണം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, 14-15 വാക്യങ്ങൾ, 14-15 വാക്യം. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി, ഈ സംസാരഭോഗങ്ങൾ എന്നുള്ളത് വർത്തമാനത്തിന്റെ കാര്യമല്ല. ഞാൻ പറഞ്ഞ മലയാളത്തിലെ പല വാക്കുകളും അതിന്റെ അർത്ഥം ക്ലിയർ ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ദ സീഡ് വിച്ച് ഫെൽ അമംഗ് ദ ത്രോൺസ്, ദീസ് ആർ ദ വൺ ഹൂ ഹാവ് ഹേർഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം കേട്ടവരാണവർ. 10 കന്യമാരെ പോലെ എണ്ണയുണ്ടായിരുന്നവരാണവർ. അവരെ പറ്റി പറയാണ് ദൈവവചനം കേട്ടവരാണ്, എന്നിട്ട് അവർ മുമ്പോട്ട് പോയി. ആൻഡ് ദേ ഹാവ് ഗോ ഓൺ ദെയർ വേ, ദേ ആർ ചോക്ഡ് വിത്ത് വറീസ്, റിച്ചസ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ദിസ് ലൈഫ് ആൻഡ് ബ്രിങ് നോ ഫ്രൂട്ട് ടു മെച്യൂരിറ്റി. ഇവിടെ പറയാണ് ഒരു വ്യക്തി നിഷ്ഫലനായി പോകുന്നതിന് എന്തിന്റെ കാര്യം എന്നാണ് അറിയാമോ? ഇവിടെ രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വറീസ്, റിച്ചസ് ആൻഡ് പ്ലഷേഴ്സ്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനുള്ള ഡിപ്പെൻഡൻസിൽ നിന്ന് മാറിപ്പോകുന്നത് കർത്താവിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ വചനം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വീണിട്ട് ആ വ്യക്തി ഫ്രൂട്ട്ഫുൾ ആവാതിരിക്കുന്നതിന്റെ, കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് ഒരു വ്യക്തി വരാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുകയാണ്. ആ വ്യക്തി അത് ചോക്ക് ചെയ്യുന്നത് പണമാണ്. പണം ഉണ്ടെന്നുള്ളതല്ല, പണം ഇല്ലെന്നോ ഉണ്ടെന്നോ ഉള്ളതല്ല ഇവിടെ വിഷു പറഞ്ഞത്. വറീസ്, റിച്ചസ് ആൻഡ് പ്രഷേഴ്സ് ഓഫ് ദിസ് ലൈഫ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സമൃദ്ധിയിലും എനിക്കിരിക്കാനായിട്ട് അറിയാം, സമൃദ്ധി വരുമ്പോഴും എനിക്കറിയാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്. എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഏത് സാഹചര്യത്തിലും കർത്താവിനെ കൂടാതെ ജീവിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളൊരു വ്യക്തി മനസ്സിലാകുമ്പോൾ ആ വ്യക്തി എല്ലാ കാര്യങ്ങളിലും കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മളിപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആ ആറ്റിറ്റ്യൂഡിൽ എത്താത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയുടെ മർമ്മം ഇപ്പോഴും റിവീൽഡ് ട്രൂത്ത് ആവാതെ മറച്ചു വെച്ചിട്ടിരിക്കുന്ന സത്യമായിട്ടിരിക്കുന്നത്. ഇത് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഇത് ആർക്കാണ് വെളിപ്പെട്ട് കിട്ടുന്നത്? കർത്താവ് പറയുകയാണ് ഹൃദയശുദ്ധി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെട്ട് കിട്ടും. കർത്താവ് പറയുകയാണ് ശിശുക്കളായിരിക്കുന്നവർ, ഒരു ദൈവവനത്തെ ശിശുവിനെ പോലെ കൈക്കൊള്ളുന്നവർ, കർത്താവിന് മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി കൊടുത്തിട്ട് കർത്താവിനെ കൂടാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ് കർത്താവിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും, എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കർത്താവ് ആവശ്യമുണ്ട്. എന്റെ ഏതൊരു ഡിസിഷനിലും പണമില്ലായെങ്കിലും പണമുണ്ടെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിന് ദൈവത്തെ കൂടാതെ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ദൈവത്തിലല്ല ആശ്രയിക്കുന്നത്. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്താതിരിക്കും. എന്റെ വാക്കുകൾ നിർത്തട്ടെ. ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഇതാണ് ദൈവസഭ ഹോൾഡ് ചെയ്യേണ്ട ഉപദേശം. ദൈവം ജഡത്തിൽ വെളിപ്പെടുത്തുക, കർത്താവ് നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യുക, ദൈവത്തിന്റെ ഫലം നമ്മൾ കൂടി പുറപ്പെടുവാനായിട്ട് അങ്ങനെ സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കും.